ദില്ലി ദാലിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള തെറ്റായ ധനസഹായം എങ്ങനെ ഈ നാട്ടിലെ എല്ലാ മുതലാളിമാരെയും ശിങ്കിടികളാക്കുന്നു എന്നുള്ളൊരു വിഷയമാണ് നാം ചർച്ച ചെയ്യുവാൻ പോകുന്നത്. ഇന്ന് അതിഥിയായിട്ട് ദില്ലി ദാലിയിൽ എത്തിയിരിക്കുന്നത് ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും സുപരിചിതനായ ടി കെ അരുണാണ്. അദ്ദേഹം ഇന്ത്യയിലെ സാമ്പത്തിക കാര്യ പത്രപ്രവർത്തകരിൽ വളരെ സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റാണ്. അദ്ദേഹം ഡൽഹിയിൽ നിന്നിറങ്ങുന്ന ഇക്കണോമിക് ടൈംസിന്റെ ഒപ്പീനിയൻ എഡിറ്ററായിരുന്നു. അദ്ദേഹം അടുത്ത കാലത്ത് എഴുതിയ ഒരു ലേഖനമാണ് എന്നെ ഈ പോഡ്കാസ്റ്റിലേക്ക് നയിച്ചത്. കറപ്റ്റ് പൊളിറ്റിക്കൽ ഫണ്ടിങ് മേക്സ് ഓൾ ക്യാപിറ്റലിസ്റ്റ് ക്രോണീസ് എന്ന് പറഞ്ഞ് ഒരു ലേഖനം അദ്ദേഹം എഴുതിയിരുന്നു. ആ ലേഖനം വായിച്ചപ്പോൾ അതൊരു പോഡ്കാസ്റ്റ്, മലയാളത്തിൽ ഒരു പോഡ്കാസ്റ്റ് ആക്കണം എന്നൊരു ആഗ്രഹമുണ്ടായി. അതിന് അദ്ദേഹം അനുവദിക്കുകയായിരുന്നു. താങ്ക് യു ആൻഡ് വെൽക്കം ടി കെ അരുൺ ടു ദില്ലി ദാലി.
വളരെ സന്തോഷം ഗോപാലകൃഷ്ണൻ പോഡ്കാസ്റ്റിൽ വരാനായിട്ട്.
അപ്പോ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഈ ലേഖനത്തിൽ ഒരു വാചകത്തോടു കൂടി ഞാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇറ്റ് മൈറ്റ് സീം എ സ്ട്രെച്ച് ടു ആർഗ്യൂ ദാറ്റ് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബാങ്ക് അസറ്റ് ക്വാളിറ്റി ഡിപ്പെൻഡ് ഓൺ ക്ലീനിങ് അപ്പ് ഇന്ത്യാസ് പൊളിറ്റിക്കൽ ഫണ്ടിങ് എന്ന വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വാചകത്തോടു കൂടിയാണ്. അതായത് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ നല്ല നടത്തയും ബാങ്കുകളുടെ ഗുണപരമായ ശക്തിയും ഒക്കെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന ധനസഹായം സംശുദ്ധമാകാതെ ശരിയാവില്ല. ഇങ്ങനെയാണ് ഞാനിത് മലയാളത്തിലാക്കുന്നത്. ഇതൊന്ന് വിശദമാക്കുവാണ്, എന്താണ് ഈ കറപ്റ്റ് പൊളിറ്റിക്കൽ ഫണ്ടിങ് എന്നതുകൊണ്ട് അരുൺ അർത്ഥമാക്കുന്നത്? ഈ വാചകം കൊണ്ട് എന്താണ് അരുൺ അർത്ഥമാക്കുന്നത്?
നമ്മൾ ഇന്ത്യക്കാരൊക്കെ നമ്മുടെ ജനാധിപത്യത്തിനെ കുറിച്ച് വളരെ അഭിമാനിക്കുന്നവരാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജനാധിപത്യത്തെക്കുറിച്ച് അഭിമാനിക്കുന്നതിൽ അഭിമാനിക്കുന്നവരാണ്. ജനാധിപത്യം എന്താണെന്ന് വ്യക്തമായിട്ട് ധാരണ ഉണ്ടായിട്ടോ അത് നടപ്പാക്കുവാൻ വേണ്ടി എന്തെങ്കിലും ശ്രമിച്ചിട്ടോ അല്ല നമ്മൾ അഭിമാനിക്കുന്നത്. വളരെക്കാലമായിട്ട് എല്ലാവരും പറയാറുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമാണ് ഇന്ത്യ രാജ്യം എന്നത് കേട്ടിട്ട് നമ്മളിങ്ങനെ അഭിമാനിച്ച് ഇതിൻ്റെയൊക്കെ തള്ളി നടക്കും. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആരെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നടത്തിപ്പിനായി സാരമായ ഒരു തുക സംഭാവന ചെയ്തിട്ടുണ്ടോ? കേരളത്തിലാവുമ്പോൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. പല പാർട്ടികളും ബക്കറ്റ് പിരിവും മറ്റുമൊക്കെ ആയിട്ട് നിങ്ങളെ സമീപിച്ച് നിങ്ങൾ കാശ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ കേരളത്തിന് പുറത്ത് കിടന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും നാട്ടുകാരുടെ നിന്ന് കാശ് പിരിച്ചിട്ടല്ല അവരുടെ ചെലവ് നടത്തുന്നത്. ഇത് മുഴുവൻ അവിടുത്തെ പലതരത്തിലുള്ള വൻകിട ചെറുകിട കരികിട മുതലാളിമാരുടെ നിന്ന് കാശ് വാങ്ങിയിട്ടാണ് രാഷ്ട്രീയം നടത്തുന്നത്. ഇത് ഇന്ത്യയുടെ ഒരു പ്രത്യേകത. ബ്രിട്ടനിലെ കൂടുതൽ വികസിതമായ രാജ്യങ്ങളിലെ വികസിതമായ ജനാധിപത്യത്തിലെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെയൊന്നും അവരുടെ നടത്തിപ്പിന് വേണ്ട തുക സമാഹരിക്കുന്നത് ഇന്ത്യയിലെ പോലെ ആർക്കും അറിയാത്ത രീതിയിലല്ല. ലേബർ പാർട്ടിയുടെ വിഭവ സമാഹരണം 70% യൂണിയൻ കോൺട്രിബ്യൂഷൻ വഴി, ബാക്കി 30% വ്യക്തിഗതമായിട്ടുള്ള സംഭാവന വഴിയാണ്. ബ്രിട്ടനിലെ കൺസർവേറ്റീവ് പാർട്ടിക്ക് വൻ ധനികരായിട്ടുള്ള ആൾക്കാർ കൊടുക്കുന്നതാണ്. പലപ്പോഴും അവർ മരിച്ചു പോകുമ്പോൾ അവരുടെ എസ്റ്റേറ്റ് മക്കൾക്കോ അല്ലെങ്കിൽ അനുരന്മാർക്കോ കൊടുക്കാതെ കൺസർവേറ്റീവ് പാർട്ടിക്ക് എഴുതി കൊടുത്തിട്ടാണ് പലരും ഭരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വരുമാനത്തിലാണ്. അമേരിക്കയിൽ ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും അവർക്കും സംഭാവന കിട്ടിയിട്ടാണ് അവർ നടത്തുന്നത്. അതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ്. അവിടെ വ്യക്തിപരമായിട്ടുള്ള സ്ഥാനാർത്ഥികൾക്കോ പാർട്ടികൾക്കോ ഉള്ള കോൺട്രിബ്യൂഷന് പുറമേ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ പാർട്ടിക്ക് വേണ്ടിയിട്ടോ ഉള്ള കമ്മിറ്റിയല്ല, പക്ഷേ ഏതെങ്കിലും ഒരു താല്പര്യം നിർവഹിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംരംഭത്തിലുള്ള കമ്മിറ്റി. ഇപ്പോൾ ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ് എന്ന് നടപ്പാക്കണം എന്നൊരു ദൗത്യം വയ്ക്കുകയാണെങ്കിൽ ആ പൊളിറ്റിക്കൽ ആക്ഷൻ നിർവഹിക്കാൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയാൽ വേണ്ട ആൾക്ക് വേണമെങ്കിൽ കാശ് കൊടുക്കാം. അതിന് പുറമെ ഒരു സൂപ്പർ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി എന്നൊരു സാധനം അമേരിക്കയിലുണ്ട്. ഈ സൂപ്പർ പി എ സിയിൽ മാത്രം ആരെത്ര കാശ് കൊടുക്കുന്നു എന്നതിനെ കുറിച്ചിട്ട് പൂർണ്ണമായിട്ടുള്ള ട്രാൻസ്പെറൻസി ഇന്ന് നിലവിലില്ല. ഒരു 8 10 മുമ്പ് കൊല്ലം മുമ്പ് നടന്ന ഒരു സുപ്രീം കോടതി വിധി പ്രകാരം അത് പൂർണ്ണമായും പരസ്യമാക്കേണ്ട ചുമതല അവിടുത്തെ ആൾക്കാർക്കില്ല. ബാക്കി പക്ഷേ എല്ലാ കാര്യങ്ങളും പരസ്യമാണ്. ഇപ്പോൾ ബിൽ ക്ലിന്റൺ സ്ഥാനമൊഴിഞ്ഞു പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരാൾക്ക് മാപ്പ് കൊടുത്തു, അയാളുടെ ജയിൽ സെന്റൻസ് മുക്തനാക്കി. അത് ആൾക്കാർ തിരഞ്ഞു നോക്കിയപ്പോൾ ബിൽ ക്ലിന്റൺ പ്രസിഡന്റായും പ്രതിഷ്ഠിക്കുന്ന കാലത്ത് കണ്ടമാനം കാശ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കക്ഷിയാണ്. അയാൾ എന്നിട്ട് ചൈനയിലേക്ക് സാറ്റലൈറ്റ് വിൽക്കാൻ വേണ്ടി സഹായിച്ചു എന്നുള്ള ആരോപണത്തിൽ അയാൾ ഇങ്ങനെ കേസിലും കൂട്ടത്തിലേക്ക് പറഞ്ഞു കിടക്കുകയായിരുന്നു. എന്നിട്ട് അയാൾക്ക് മാപ്പ് കൊടുത്തു. പക്ഷെ അത് കാശ് കൊടുത്തുകൊണ്ടാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാവാനുള്ള അവസരം ആ ട്രാൻസ്പെറൻസി ഉള്ളതുകൊണ്ട് അവിടെ സാധിച്ചു.
സാധിച്ചു.
ഇന്ത്യയിൽ അതില്ല. ഇപ്പോൾ നമ്മൾ ഇലക്ട്രൽ ബോണ്ട്സ് എന്ന് പറഞ്ഞൊരു ആഭാസം കൊണ്ടുവന്നു. അതുകൊണ്ട് എല്ലാം ഭംഗിയായി, അത് LDF വന്ന പോലെയാണ്, എല്ലാം ശരിയായി എന്ന മട്ടിലാണ് BJP ക്കാർ കൊണ്ടുനടക്കുന്നത്. ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ആര് ആർക്ക് കാശ് കൊടുത്തു എന്ന് ഒരാൾ അറിയരുത് എന്ന് വരുത്തി തീർക്കുന്ന സമ്പ്രദായം ഇലക്ട്രൽ ബോണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു മുതലാളിക്ക് BJP കാശ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ സ്റ്റേറ്റ് ബാങ്കിൽ പോയിട്ട് ഈ ബോണ്ട് വാങ്ങുന്നു. എന്നിട്ട് ആ ബോണ്ട് BJP കൊണ്ട് കൊടുക്കുന്നു. BJP അത് സ്റ്റേറ്റ് ബാങ്കിൽ പോയിട്ട് അത് കാശാക്കി വാങ്ങുന്നു. അപ്പോൾ അതൊരു പ്രീപെയ്ഡ് കാർഡ് പോലെയോ അല്ലെങ്കിൽ ഗിഫ്റ്റ് ചെക്ക് പോലെയാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയും. ഇഷ്യൂ ചെയ്യുന്ന ബാങ്കിന് മാത്രം അറിയും ആര് വാങ്ങി, എന്നിട്ട് അത് റിഡീം ചെയ്യുന്ന പാർട്ടി ഏതാണ് അതും ബാങ്കിന് മാത്രം അറിയാം. അപ്പോൾ ഇന്ത്യയിൽ ഈ ബാങ്കുകളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഗവൺമെൻറ്റിന് പറയാം. അപ്പോൾ BJP എന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഏത് മുതലാളിയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തതെന്ന് അവർക്ക് അറിയാൻ സാധിക്കും, പക്ഷെ നാട്ടുകാർക്കൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ നാട്ടുകാരുടെ കണ്ണിൽ ഒരു മറയിടുന്ന ഒരു സമ്പ്രദായമാണ്, അതിനെ ഒപ്പേക്കാക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇലക്ട്രൽ ബോണ്ട്. ഇത് ഒരു തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഫണ്ടിങ് റിഫോം അല്ല. പക്ഷേ ഈ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടൊന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇവിടെ ചെലവ് നടത്തുന്നു. കാരണം എന്താ വെച്ചാൽ ഇലക്ട്രൽ ബോണ്ട് ആണെങ്കിലും ആ വരുന്ന കാശിന് അക്കൗണ്ട് കാണിക്കണം. നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വഴി കാശ് കിട്ടുകയാണെങ്കിൽ അത് ബാങ്ക് വഴി വരുന്ന കാശാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിന് നിങ്ങൾ ബുക്സിൽ അത് എൻ്റർ ചെയ്യണം. അത് ചിലവാക്കുമ്പോൾ അതിനെ കണക്ക് കാണിക്കണം. അത് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ വൈറ്റ് ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മുഖം. പക്ഷേ ഇന്ത്യയിലത്തെ രാഷ്ട്രീയം അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ഇലക്ഷന് മുന്നേ നിങ്ങൾ ആൾക്കാർക്ക് കള്ളു കൊടുക്കുന്നു, കോഴി കൊടുക്കുന്നു, പഞ്ചാബിലാണെങ്കിൽ കഞ്ചാവും കൂടി കൊടുക്കുന്നു. ഇതിനൊക്കെ കാര്യമായിട്ടുള്ള കാശ് വേണം. ഈ കാശ് കണക്കിൽ ചേർത്ത് കാണിക്കാൻ പറ്റുന്നതല്ല. ഈ കാശ് കിട്ടുന്നത് നിങ്ങൾക്ക് കള്ളപ്പണമായിട്ട് തന്നെ, കറുത്ത പണമായിട്ട് തന്നെ വാങ്ങും. നിങ്ങൾക്ക് ഒരു 20 MLA മാരെ മറുകക്ഷിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങും. നിങ്ങളെങ്ങനെ അത് കണക്ക് കാണിക്കും? ആ ഓരോരുത്തരും ചുരുങ്ങി 20 കോടി ഉപ്പെങ്കിലും കൊടുക്കണം. ചിലപ്പോൾ കൂടുതലാവാം, ആ സംസ്ഥാനം അനുസരിച്ചിട്ടും ആവശ്യം അനുസരിച്ചിട്ടും അതിൻ്റെ തുക കൂടാം. ഈ കാശ് നിങ്ങളെങ്ങനെ കണക്കിൽ കാണിക്കും? അപ്പം ഇതിനു വേണ്ടി ചിലവാക്കുന്ന കാശും നിങ്ങൾ സമാഹരിക്കുന്നത് റെക്കോർഡില്ലാതെ രേഖയില്ലാതെ ആയിട്ടാണ്. പക്ഷേ രേഖയില്ലാതെ ഒരു പാർട്ടി കാശ് സമാഹരിക്കുമ്പോൾ ആ കാശ് കൊടുക്കുന്ന കമ്പനിക്കോ മുതലാളിക്കോ അതും രേഖയിൽപ്പെടുത്താൻ പറ്റില്ല. ഇപ്പോൾ BJP ക്ക് എന്താണ് 200 കോടി ഉപ്പ് ഒരാൾ കൊടുത്തു വെക്കുക, അയാളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇത് ഞാൻ BJP 200 കോടി, BJP യുടെ പുസ്തകത്തിൽ ഇല്ലെങ്കിൽ അത് പ്രശ്നമല്ലേ? അപ്പോൾ അത് നടക്കില്ല. അപ്പോൾ ആ കൊടുക്കുന്ന കക്ഷിയും അത് രേഖപ്പെടുത്തില്ല. അപ്പൊ രേഖപ്പെടുത്താത്ത പണം ആ മുതലാളിക്കോ കമ്പനിക്കോ ഉണ്ടാക്കിയാൽ മാത്രമേ ഇങ്ങനെ കാശ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് കറപ്ഷൻ സിസ്റ്റമാറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനം.
അതെ.
കറപ്ഷൻ ഉണ്ടായാൽ മാത്രമേ ഇന്ത്യയിലത്തെ രാഷ്ട്രീയം ഇന്ന് നടക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതുകൊണ്ട് പല രാജ്യങ്ങളിലും കറപ്ഷൻ, എല്ലാ രാജ്യങ്ങളിലും കറപ്ഷൻ ഉണ്ട്, പക്ഷെ അവിടെയൊക്കെ തന്നെ കറപ്ഷൻ ഓപ്പർച്യൂണിസ്റ്റിക് ആണ്. ഒരു കൊള്ളരുതാത്ത ഒരുത്തൻ അധികാരത്തിലുണ്ടെങ്കിൽ അവൻ കാശ് വാങ്ങി കറപ്ഷൻ ഉണ്ടാക്കും. പക്ഷേ ഇന്ത്യയിൽ രാഷ്ട്രീയം സിസ്റ്റമിക് ആണ്, അതുണ്ടായാൽ മാത്രമേ രാഷ്ട്രീയം ഓടുള്ളൂ. എന്നുവെച്ചാൽ
അപ്പോ
രാഷ്ട്രീയത്തിന് ആവശ്യമായിട്ടുള്ള ചെലവിലുള്ള കാശ് കൊടുക്കുന്നത് ഇങ്ങനെയാണ്.
അതെ, അരുൺ നേരത്തെ സംസാരിച്ച പോയി പാശ്ചാത്യ ലിബറൽ ഡെമോക്രസികളിലൊക്കെ എങ്ങനെയാണ് ഈ ഫണ്ടിങ് സുതാര്യമായിരിക്കുന്നത് എന്ന് എന്ന് പറഞ്ഞു. ഇന്ത്യ പോലെയുള്ള ഈ വലിയ രാജ്യത്ത് ഇപ്പൊ കേരളത്തിലെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ആളുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ടിങ് അത് ഒരു കൃത്യമായ എല്ലാ കൊല്ലവും രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പരിപാടി തന്നെയാണ് ഫണ്ട് സമാഹരണമൊക്കെ. പക്ഷേ ഇന്ത്യ പോലെയുള്ള ഈ വലിയ രാജ്യത്തിൽ വോട്ട് ചെയ്യുന്ന ആളുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം സംഭാവന ചെയ്യുക എന്ന് പറയുന്നത് ഈ പാവപ്പെട്ടവരുടെ രാജ്യത്ത് എത്രമാത്രം പ്രായോഗികമാണ്?
എന്നുവെച്ചാൽ ഇപ്പൊ അമേരിക്കയിൽ ഒരു വ്യക്തിക്ക് $200 ഒരു ലിമിറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്. പക്ഷെ $200 വെച്ചിട്ട് ആ പാർട്ടി പിന്തുണയ്ക്കുന്ന ആൾക്കാർ മുഴുവൻ കൊടുക്കുകയാണെങ്കിൽ അത് വലിയൊരു തുകയാണ്
അതെ
പാർട്ടിക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പൊ ഈ റിപ്പബ്ലിക്കൻസ് ആയാലും ഡെമോക്രാറ്റ്സ് ആയാലും നല്ലൊരു ശതമാനം അവരുടെ സംഭാവന വരുന്നത് വ്യക്തികളിൽ നിന്നാണ്, കമ്പനികളിൽ നിന്നോ അല്ലെങ്കിൽ മുതലാളിമാരിൽ നിന്നോ അല്ല. അപ്പൊ അങ്ങനെ വ്യക്തികളായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ കാശ് കിട്ടും. ഇപ്പൊ ഡൽഹിയിൽ ഇന്ന് ഒരു പാർട്ടി റാലി നടത്തുകയാണെങ്കിൽ ആ റാലിയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ₹1500 ഒരു പൊതി ആഹാരവും കൊടുക്കുമെന്നാണ് ഒരു ചട്ടം. 100,000 പേരുള്ള ഒരു റാലി ഒരാൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ 1500 ലക്ഷം അല്ല 1500 × 100 ഇത്രയും എന്താണ് കാശ് കൊടുത്തേ ആ റാലി നടക്കാൻ പറ്റും. ഇതാണ് സ്ഥിതി. ഈ കാശും ആർക്കും അക്കൗണ്ടിൽ കാണിക്കാൻ പറ്റില്ല. മാത്രമല്ല MLA മാരെ വാങ്ങുന്ന ഏർപ്പാട് അതുകൊണ്ട് ഇതൊക്കെ ഇന്ത്യയിൽ മാത്രമുള്ള രാഷ്ട്രീയമാണ്. അപ്പൊ ജനാധിപത്യത്തിന്റെ കെടുതികൾ കൊണ്ട് തന്നെ ജനാധിപത്യത്തിന്റെ ആവശ്യമായിട്ടുള്ള ധനസമാഹാരത്തിലും ആ കെടുതി പലതരത്തിലുള്ള കെടുതികൾ ഉണ്ടാകും. നമ്മുടെ രാഷ്ട്രീയം തെളിഞ്ഞാൽ പിന്നെ അതിനാവശ്യമായിട്ടുള്ള കാശ് സമാഹരിക്കുന്ന കാര്യവും തെളിയും. അപ്പൊ ഞാൻ ചില ഹിസ്റ്റോറിയൻസിന്റെ അടുത്തൊക്കെ അന്വേഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇന്ത്യയിൽ ഈ ഇത്തരം ഒരു പൊളിറ്റിക്കൽ ഫണ്ടിങ് ഇത്തരത്തിലായത്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ കൃത്യമായിട്ട് ഇത് ആരും പഠിച്ചിട്ടുള്ള ഒരു വിഷയമല്ല, അതിനെക്കുറിച്ച് ആരും ഇങ്ങനെ പുസ്തകങ്ങളും ലേഖനങ്ങളോ എന്നാണ് അല്ലെങ്കിൽ ലേഖനങ്ങളൊന്നും എഴുതിയിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയം തുടങ്ങിയത് ബ്രിട്ടീഷുകാർക്കെതിരെ ഉള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അന്ന് കോൺഗ്രസിന് കാശ് കൊടുക്കുന്ന സേട്ടുമാർക്ക് ആരും തന്നെ പരസ്യമായിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി ഉള്ള ഒരു പ്രസ്ഥാനത്തിന് ഞങ്ങൾ കാശ് കൊടുക്കുന്നു എന്ന് നാലു പേര് അറിയാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അപ്പൊ അവര് ഒരു രേഖയിലും പെടുത്താതെ ആവശ്യമായിട്ടുള്ള കാശ് കോൺഗ്രസ് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പൊ ഈ ഒരു പ്രസ്ഥാനം സ്വാതന്ത്ര്യത്തിന് ശേഷവും തുറന്നു എന്ന് വേണം വിചാരിക്കുന്നു.
എന്നാണ് വിചാരിക്കുന്നത്.
പക്ഷെ ആദ്യകാലങ്ങളിൽ ഈ കിട്ടുന്ന കാശ് രാഷ്ട്രീയം നടത്താൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്നു. പിന്നീട് അത് ഓരോരുത്തരുടെ പണച്ചാക്കുകൾ ഉണ്ടാക്കാനും ഒക്കെ
പിന്നെ ഈ
സഹായിച്ചു എന്ന്
ഈ
മാത്രം.
കറപ്റ്റ് പൊളിറ്റിക്കൽ ഫണ്ടിങ് ആണ് ഇന്ത്യയിലെ മുതലാളിമാരെ, ക്യാപിറ്റലിസ്റ്റുകളെ ശിങ്കിടി മുതലാളിമാരാക്കുന്നത്, ക്രോണി ക്യാപിറ്റലിസ്റ്റ് ആക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ക്രോണി ക്യാപിറ്റലിസം നമ്മൾ പൊതുവെ സീരിയസ് ആയിട്ടുള്ള രാഷ്ട്രീയ വ്യവഹാരത്തിലും സാമ്പത്തിക വ്യവഹാരത്തിലും ഉപയോഗിച്ചു പോരുന്നതാണ്. പക്ഷെ എങ്കിലും എന്താണ് എന്ത് ഈ ശിങ്കിടി മുതലാളിമാർ അല്ലെങ്കിൽ ക്രോണി ക്യാപിറ്റലിസ്റ്റ് എന്ന് എന്ന് ഒന്ന് ഒന്ന് വിശദമാക്കാം.
അപ്പോൾ അല്ല എല്ലാവരും ഇക്കോണിക് ക്യാപിറ്റലിസ്റ്റ് ആകുന്നു എന്ന് പറഞ്ഞത് വളരെ സ്വീപ്പിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതായത് സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഭരിക്കുന്ന ആൾക്കാർ കൂടുതൽ ചില പിന്തുണ, ചില കൺസെഷൻസ്, ചില സഹായങ്ങൾ, ടാക്സ് ബ്രേക്ക് ആയാലും അല്ലെങ്കിൽ സബ്സിഡി ആയാലും ഏതെങ്കിലും കമ്പനികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരാണ് ശിങ്കിടി മുതലാളിമാർ. അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നില്ലല്ലോ,
അതെ
ഏറ്റവും വലുകിട ചില കക്ഷികൾക്ക് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ക്രോണി ക്യാപിറ്റലിസം എന്ന സാധനം, അതായത് സ്റ്റേറ്റിൻ്റെ സഹായം ഒരു ചില കമ്പനികൾക്ക് കൊടുക്കുക എന്നുള്ളത് ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് വികസിത മുതലാളിത്ത രാജ്യങ്ങളായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും നടന്നിട്ടുണ്ട്. അങ്ങനെ സഹായിച്ചുകൊണ്ട് മാത്രമാണ് ആ അവിടുത്തെ ചില കമ്പനികളൊക്കെ ഇങ്ങനെ പോലെ. ഇപ്പോൾ അബ്രഹാം ലിങ്കൺ അമേരിക്കൻ സിവിൽ വാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ ചെയ്ത് തിരക്കിട്ട് ചെയ്തിരുന്ന ഒരു പരിപാടി ആ ട്രാൻസ് പസഫിക് അല്ല എന്താ പറയുക അമേരിക്കയുടെ അറ്റ്ലാന്റിക് കോസ്റ്റ് റൂട്ടിലെ പസഫിക് കോസ്റ്റ് വരെയുള്ള ഒരു റെയിൽ ലൈൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുണ്ട്. അതിന് ഭൂമി എഴുതി കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ജപ്പാനിലെ സൈബാറ്റ്സു എന്ന് പറയുന്ന വലിയ ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പ്, മിറ്റ്സുബിഷി, ടൊയോട്ട, ഇങ്ങനെയുള്ള ഹോണ്ട ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ അറിയപ്പെടുന്ന വലിയ ജാപ്പനീസ് ഗ്രൂപ്പുകളും സ്റ്റേറ്റിന്റെ സഹായം കൊണ്ട് പൊങ്ങുന്നതാണ്. ചൈബോൾ എന്ന് വിളിക്കുന്ന കൊറിയൻ വലിയ കമ്പനികളും, അത് ഹ്യുണ്ടായി ആയാലും സാംസങ് ആയാലും, ഡൈവു എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇല്ലാതായ
അതെ
ഗ്രൂപ്പായാലും, ബാക്കി ഗ്രൂപ്പുകളായാലും, എൽ ജി ഒക്കെ തന്നെ സ്റ്റേറ്റ് സഹായം കൊണ്ട് വലുതായിട്ടാണ്. പക്ഷെ വലുതായതിനു ശേഷം അവർ സ്വന്തം കാലിൽ നിൽക്കാനും ഓടാനും സ്റ്റേറ്റിൻ്റെ സഹായം കൂടാതെ തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ പൊരുതാനും ഉള്ള ശേഷി ആർജിച്ചു വരുന്നു. അപ്പോൾ ഇന്ത്യയിലും അങ്ങനെയാണ്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന സാധനം, അവരുടെ നിയമപ്രകാരം ഇന്ത്യയുമായിട്ടുള്ള കച്ചവടം നടത്താൻ ബ്രിട്ടീഷ് മോണോപ്പൊളി കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ് ക്യാപിറ്റലാണ്, കോണി ക്യാപിറ്റലിസ്റ്റാണ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും കോണി ക്യാപിറ്റലിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ സ്റ്റേറ്റ് ഈ ഏർപ്പാടിൽ നിന്ന് പിൻവലിയുകയും കമ്പനികളെ അവരുടെ സ്വയം നിലയ്ക്ക് എല്ലാം തുല്യമായിട്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലും കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ചില അഡീഷണൽ സപ്പോർട്ട് ചില കമ്പനികൾക്ക് കിട്ടുന്നതാണ് വാസ്തവം.
ഈ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഫണ്ടിംഗ് സമ്പ്രദായം റിഫോം ചെയ്യണമെങ്കിൽ അതെങ്ങനെ ചെയ്യണമെന്നാണ് അരുണിന്റെ അഭിപ്രായം?
അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്നത് അവരുടെ കണക്ക് അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷൻ കമ്മീഷനിൽ ഇത് പറയും, ഞങ്ങൾ ഇത്ര കാശ് ഞങ്ങൾ സംഭാവനയായിട്ട് കിട്ടി, ഇലക്ഷൻ ബോണ്ടായിട്ട് കിട്ടി, അല്ലെങ്കിൽ കാശായിട്ട് കിട്ടി, പിന്നെ ഇത്ര കാശ് ഞങ്ങൾ ചെലവാക്കി, ഇതാണ് ഞങ്ങളുടെ കണക്ക്. അപ്പം ഇങ്ങനെ പാർട്ടികളോട് ചോദിച്ചിട്ട് ഇത് ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്തൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള ചടങ്ങുകൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ നടന്നിട്ടുണ്ടോ അതിന് ഓരോന്നിനും എത്രമാത്രം ചെലവ് വരാം എന്നുള്ളൊരു കമ്മച്ചം അനുമാനം ഏർപ്പെടുത്തിയിട്ട് മൊത്തം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോളിംഗ് ബൂത്ത് തലത്തിൽ, പഞ്ചായത്ത് തലത്തിൽ, ബ്ലോക്ക് തലത്തിൽ, ജില്ലാ തലത്തിൽ, സംസ്ഥാന തലത്തിൽ, ദേശീയ തലത്തിൽ എത്ര ചെലവ് വന്നിട്ടുണ്ടോ എന്ന് കണക്കാക്കുന്ന ഒരു ഏജൻസി ഉണ്ടാവും. അപ്പോൾ ഇത് സർക്കാരിൻ്റെ ഏജൻസി, കമ്മീഷൻ്റെ ഏജൻസി മാത്രം ആയിക്കൊള്ളണമെന്നില്ല, എൻ ജി ഒമാർക്കാവാം. ഇപ്പോൾ ഇത്ര പോസ്റ്റർ ഞങ്ങളെ പഞ്ചായത്തിൽ ഒട്ടിച്ചു, ഇങ്ങനെ നേതാക്കൾ ഇത്ര ദൂരം സഞ്ചരിച്ചു, ഇത്രമാത്രം പരസ്യം പത്രങ്ങളിൽ കൊടുത്തു, ഇത്രമാത്രം കാർ ഓടി, ജീപ്പ് ഓടി. അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ചെലവെടുക്കുകയാണെങ്കിൽ കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് അവരുടെ ആക്ച്വൽ ചെലവ് കണ്ടെത്താൻ പറ്റും. എന്നിട്ട് പാർട്ടിയോട് ചോദിക്കണം, നിങ്ങൾ ഇത്രമാത്രം കാശ് ചെലവാക്കി, എവിടുന്ന് വരുമാനം കിട്ടി, ഈ വരുമാനം കാണി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിന് കൂടുതൽ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നത്തെ നമ്മുടെ ഇലക്ഷൻ ഈ നിയമപ്രകാരം 20,000 രൂപ കുറഞ്ഞിട്ടുള്ള തുക സംഭാവനകൾക്കൊന്നും റെക്കോർഡ് വേണ്ട. 20,000 രൂപയിൽ കൂടുതലാണെങ്കിൽ മാത്രം ചെക്കായിട്ട് വാങ്ങിയാൽ മതി. ഇന്ന് UPI വഴി നിങ്ങൾക്ക് 50 പൈസ പോലും ട്രാൻസ്ഫർ ചെയ്യാം. അതിന് ഇലക്ട്രോണിക് ഓഡിറ്റ് ട്രെയിൽ ഉണ്ട്. എന്തുകൊണ്ട് എന്തിന് നമുക്ക് ഈ 20,000 രൂപയുടെ ത്രെഷോൾഡ് വെക്കണം? 10 രൂപ കൊടുക്കുകയാണെങ്കിൽ അത് UPI വഴി കൊടുക്കട്ടെ. അപ്പം ബക്കറ്റ് പിരിവിന് ഇനി പോകേണ്ട കാര്യമില്ല. ബക്കറ്റിന് പകരം ഒരു QR കോഡും പിടിച്ച് നടക്കട്ടെ, ആൾക്കാർ സംഭാവന ചെയ്തു, അതിന് മുഴുവൻ വ്യക്തമായിട്ടുള്ള രേഖയുണ്ടാവും. പിന്നെ ഈ ചെലവ് എത്രയാണ് എന്നുള്ളത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് നടത്തി ആ ചെലവിനുള്ള വരുമാനം കാണിക്കാൻ ആശുപത്രി ചെയ്യും. ഇതാണ് വേണ്ടത് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം.
ഈ വിഷയവുമായിട്ട് നേരിട്ടല്ലെങ്കിലും ബന്ധമുള്ള ഒരു കാര്യമാണ് ഈ അടുത്ത തെരഞ്ഞെടുപ്പ്, അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് 2024. പൊതുവെ ഞാൻ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഈ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഇഷ്യൂസിനേക്കാൾ ഉപരിയായിട്ട് പറയുന്നത് ഇവരോട് മത്സരിക്കാൻ കോൺഗ്രസിന് പൈസ എവിടുന്നാണ്, ഇവരോട് മത്സരിക്കാൻ മറ്റു പ്രതിപക്ഷ കക്ഷികൾക്ക് പൈസ എവിടുന്നാണ്, പൈസ ഇല്ല എന്നുള്ളൊരു പ്രശ്നം പല പല തെരഞ്ഞെടുപ്പിലും ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണെങ്കിലും മറ്റു പാർട്ടികളാണെങ്കിലും പല സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും എല്ലാം വേണ്ട വിധം ശ്രദ്ധിക്കാതെ ഇരുന്നതിന് പോലും കാരണം അവരുടെ കയ്യിൽ ഇപ്പോൾ വളരെ കാലം അധികാരത്തിൽ നിന്ന് മാറി നിന്നതുകൊണ്ടുകൂടി അവരുടെ കയ്യിൽ ഇപ്പോൾ ചെലവാക്കാൻ പണമില്ല എന്നുള്ളതാണ്. ഈ പണമില്ല എന്നുള്ളത് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളെ അടുത്ത തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും?
ബാധിക്കാം. അതായത് കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു ജനാധിപത്യ പ്രക്രിയ അല്ലെങ്കിൽ പ്രചരണം നടത്തുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അത് സാധിക്കും, അവർക്ക് കോട്ടം തട്ടാം. പക്ഷെ നമ്മൾ കേരളം 50-കളിലെ കേരളത്തിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എടുത്തു നോക്കും. കോൺഗ്രസ് ദേശീയ കക്ഷി, എല്ലാ തരത്തിലുള്ള ദേശീയ തരത്തിലുള്ള മുതലാളിമാരും അടക്കം മൊത്തം പാർട്ടിയെ ഫണ്ട് ചെയ്യുന്നു. ആര് വേണമെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ കാശ് കൊടുക്കുന്ന ഒരു സമ്പ്രദായം.
അതെ
കമ്മ്യൂണിസ്റ്റുകാരെ എന്താ കാശ്? കമ്മ്യൂണിസ്റ്റുകാരുടെ നാട്ടുകാരുടെ സപ്പോർട്ടാണ്.
അതെ
ഏറ്റവും പിന്നാക്കം നിന്ന ഒരു പ്രാങ് മുതലാളിത്ത ജന്മി സമ്പ്രദായത്തിൽ കിടന്ന് വിവശരായിരുന്ന ജനങ്ങളെ അവരെ സംഘടിപ്പിച്ച് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനായി ശ്രമിച്ച ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അവരുടെ പാർട്ടിയായിട്ട് ജനങ്ങൾ കണ്ടപ്പോൾ കാശൊന്നും അവിടെ ഒരു പ്രശ്നമായില്ല, അവർ കമ്മ്യൂണിസ്റ്റുകാരെ വിജയിപ്പിച്ചു. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്,
മനസ്സിലായി.
50-കളിലെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചാണ്
അതെ
പറയുന്നത്.
അതെ
അപ്പോ അതുപോലെ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്നുണ്ടെങ്കിൽ നാട്ടുകാർ സപ്പോർട്ട് ചെയ്യും. പക്ഷെ നിങ്ങളും ഇലക്ഷൻ സമയത്ത് മാത്രം രംഗത്ത് വരുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ കാശുണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ജനവും പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തിനെ ആശ്രയിച്ചിരിക്കും അത്രമാത്രം കാശ് ഇലക്ഷന് വേണ്ടി ആവശ്യം വരും എന്നുള്ള നിർണ്ണയിക്കുന്നു. അപ്പൊ അതില് ഇപ്പൊ കേരളത്തിന് പുറമേ രാഷ്ട്രീയ കക്ഷികൾക്കൊന്നും തന്നെ ജനമായിട്ടൊരു നിതാന്ത സമ്പർക്കം ഇല്ല. വേണമെങ്കിൽ തമിഴ്നാട്ടിൽ DMK ഉണ്ടാവും അല്ലെങ്കിൽ ADMK ഉണ്ടാവും, വേറെ ഒരു സംസ്ഥാനത്തും ജനങ്ങളുമായിട്ടുള്ള ഒരു നിതാന്ത ബന്ധം രാഷ്ട്രീയ കക്ഷികൾക്കില്ല. ഇപ്പൊ കേരളത്തിലിപ്പോ ഒരു എന്താ പറയാ വിവാഹ പ്രശ്നമുണ്ടായി, പാർട്ടി അല്ലെങ്കിൽ ഇടപെടും, ആരെങ്കിലും മരിച്ചു അല്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോകണം, അടുത്തുള്ള പാർട്ടിക്കാരെയാണ് നേരെ വിളിക്കുന്നത്, അത് ഏത് പാർട്ടിയാവേ. അത്തരം ഒരു ജനങ്ങളുമായിട്ടുള്ള നിതാന്ത ബന്ധം, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രതിബദ്ധത, അത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. അത് 50-കളിലും 60-കളിലും കമ്മ്യൂണിസ്റ്റുകാർ ഒക്കെ ആക്കിയിട്ട് തുടങ്ങിയതാണ്. പക്ഷെ അത് എല്ലാ പാർട്ടികളും ഏറ്റെടുത്ത് അത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു പൊതു ചൊവ്വയായിട്ട് അത് മാറും. അതൊന്നും വേറെ എവിടെയും സംഭവിച്ചിട്ടില്ല.
അതെ
ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, എന്തുകൊണ്ട് ഇത് ബാങ്കുകളെ ബാധിക്കുന്നുള്ളൂ? അത് ഞാൻ ലേഖനത്തിൽ ഗോപാലകൃഷ്ണൻ വായിച്ചെങ്കിലും
അതെ
അത്
അതെ
എങ്ങനെ ഇത്
ബാങ്കിന്റെ
ബാങ്കുകളെ
അസറ്റ്
ബാധിക്കുന്നു
ക്വാളിറ്റി.
പറഞ്ഞില്ല. അതായത് പണ്ട് കാലത്ത് നമ്മുടെ കമ്പനികളിലെ മുതലാളിമാർ കള്ളക്കാശ് ഉണ്ടാക്കിയത് ലാഭം മറച്ചു വെച്ചിട്ടാണ്. എത്ര ഇപ്പോൾ നിങ്ങൾ ഒരു 750 കോടി ലാഭം ഉണ്ടാക്കിയാൽ നിങ്ങളത് കൂടിയ ഒരു 300 കോടി കാണിക്കും, ബാക്കി നിങ്ങൾ കണക്കിൽ കാണിക്കില്ല. അപ്പൊ ഇത് വളരെ ധാരാളമായിട്ട് നിങ്ങൾക്ക് കള്ളക്കാശുണ്ട് ആർക്ക് വേണമെങ്കിൽ കൊടുക്കാനായിട്ട്. പക്ഷെ ഇന്നതല്ല സ്ത്രീ, നിങ്ങളുടെ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇല്ലാത്ത ലാഭം പോലും കാണിച്ച് നിങ്ങളുടെ സ്റ്റോക്കിന്റെ മൂല്യം വർദ്ധിപ്പിക്കാനാണ് നോക്കുക. ഇപ്പോ സത്യം കമ്പനിയുടെ രാമലിംഗ രാജു ചെയ്തത് അയാൾക്ക് ഇല്ലാത്ത ബിസിനസ്സും ഇല്ലാത്ത ലാഭവും കണക്കിൽ കാണിച്ച് അയാളുടെ സ്റ്റോക്കിന്റെ വില വർദ്ധിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഇല്ലാത്ത ലാഭത്തിന്റെ മുകളിൽ ടാക്സ് അടയ്ക്കുക പോലും ചെയ്തു. ഇങ്ങനെയാണ് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വ്യക്തിപരമായിട്ട് അവർ വലിയ ബില്യണറായിട്ട് കണക്കാക്കപ്പെടും, അവരുടെ ആസ്തി അളക്കുന്നത് അവരുടെ കമ്പനിയുടെ ഓഹരി മൂല്യം നോക്കിയിട്ടാണ്, ആകെയുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എത്ര നോക്കിയിട്ടാണ്. അയാൾ ഇത്രയും വലിയ ബില്യണറായി ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ ബില്യണർമാരുടെ കണക്കിൽ ഇയാളെ എവിടെ വരുന്നു എന്നൊക്കെ പറയും. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഈ ഷെയർ പണയം വെച്ചിട്ട് കാർഡെടുക്കാൻ പറ്റും. മൂല്യം എത്രയും കൂടുന്നു അത്രയും കൂടുതൽ നിങ്ങൾക്ക് കാർഡെടുക്കാൻ പറ്റും. രാമലിംഗ രാജുവിന് അയാൾക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താൻ വേണ്ടി കാശ് ബാങ്കുകളിൽ നിന്ന് കാർഡെടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഇയാൾക്ക് ഷെയർ പ്രൈസ് കൂട്ടേണ്ട ആവശ്യം വന്നത്. അപ്പോൾ അപ്പോൾ ലാഭം ഇപ്പോൾ ഒളിച്ചു വയ്ക്കില്ല, ലാഭം ഒളിച്ചു വയ്ക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾ കള്ളക്കാശ് ഉണ്ടാക്കും? അപ്പോൾ ഇപ്പോൾ രണ്ട് കാര്യങ്ങളിലാണ് കള്ളക്കാശ് പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത്. ഒന്ന്, നിങ്ങളൊരു പ്രോജക്റ്റ് തുടങ്ങാനായിട്ട് ബാങ്കിൽ നിന്ന് കാശ് എടുക്കുകയാണെങ്കിൽ, കണക്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കേണ്ട നിങ്ങളുടെ പ്രോജക്റ്റിന്റെ മൂല്യം 1000 കോടിയാണ്, വലിയൊരു പ്രോജക്റ്റ് എടുക്കാം, 1000 കോടിയാണ് വിൽക്കുക, നിങ്ങൾ ചുരുങ്ങിയത് 2000 കോടിയായിട്ട് കാണിക്കും. എന്നിട്ട് 2000 കോടിക്ക് ആവശ്യമായിട്ടുള്ള കടം നിങ്ങൾ ബാങ്കിന് എടുക്കും. അപ്പോൾ നിങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആണെങ്കിൽ ഒരു ഭാഗം നിങ്ങളുടെ ഇക്വിറ്റി ആണെങ്കിൽ മൂന്ന് ഭാഗം ഡെറ്റ് എടുക്കാൻ സാധിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ബാങ്കിൽ നിന്ന് കാശ് എടുക്കുകയാണ്. അപ്പോൾ പിന്നെ സ്വന്തമായിട്ട് ഇക്വിറ്റി ഇടേണ്ട ആവശ്യം പോലും, അത് മുഴുവൻ കാശ് മുഴുവൻ നിങ്ങൾ കടമായിട്ട് ബാങ്കിൽ നിന്ന് എടുത്തു തരും. എന്നിട്ട് നിങ്ങൾ ആ പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ സ്വന്തം കൺസ്ട്രക്ഷൻ കമ്പനികൾ മുഖാന്തരമോ അല്ലെങ്കിൽ മറ്റ് കമ്പനികൾ മുഖാന്തരമോ ആയിട്ടാണ് ഈ പ്രോജക്റ്റ് നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക.
അതെ,
ആ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് കാശ് ഇതിൽ നിന്ന് അടിച്ചു മാറ്റി മുതലാളിയുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റും. പിന്നൊന്ന്, അപ്പോൾ ഇതിൽ എന്താ കാര്യമായിട്ടുള്ള സംഗതി, ബാങ്കിൽ കടം സാങ്ഷൻ ചെയ്യണം. 1000 കോടി മതിക്കുന്ന പ്രോജക്റ്റിന്റെ മൂല്യം 2000 കോടി ആണെന്ന് സമ്മതിച്ചു കൊടുത്തിട്ട് ആ ബാങ്ക് ലോൺ സാങ്ഷൻ ചെയ്യണം.
അതെ അതെ
അപ്പൊ
അതെ
അവിടെ ചെറുകിട ചില സഹായങ്ങൾ ബാങ്ക് ആൾക്കാർ ചെയ്തു കൊടുക്കണം.
അതെ
അത് മിക്കവാറും മുകളിൽ നിന്ന് ബാങ്കിനെ കൺട്രോൾ ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അത് വിളിച്ചു പറഞ്ഞാൽ അത് അങ്ങനെ കിട്ടിക്കൊടുക്കും. അപ്പൊ കുറച്ച് കാശ് എല്ലാവർക്കും പോകുന്നു മാത്രം. അപ്പൊ എങ്ങനെയാണ് ഈ നോൺ പെർഫോമിംഗ് അസറ്റ്സ് ബാങ്കിൽ അടിഞ്ഞു പോകുന്നത്? 1000 കോടി മാത്രം മതിക്കുന്ന ഒരു പ്രോജക്റ്റ് നിങ്ങൾ 2000 കോടി ലോൺ കൊടുത്താൽ ആ 2000 കോടി പിന്നെ സർവീസ് ചെയ്യണം. മാത്രമല്ല നിങ്ങളുടെ പ്രോജക്റ്റ് ഓവർ ക്യാപിറ്റലൈസ് ചെയ്ത കാരണം അതിൽ ലാഭം ഉണ്ടാക്കാനും ബുദ്ധിമുട്ടാണ്.
ഇത്
അങ്ങനെ പല പല കോംപ്ലിക്കേഷൻസ് ഇതിൽ വരും.
ഇത് ട്രിബ്യൂണൽ അല്ലേ അരുൺ ഈ ലേഖനം എഴുതിയത്?
അതെ അതെ
അത് അതിൽ ഈ വിഷയം വിശദമാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലോൺ ബാങ്ക് ബാങ്ക് അസറ്റ് ക്വാളിറ്റിയും ഈ ലോണിൽ അവരെന്താ ചെയ്യുന്നതെന്നുള്ളത് അല്ലേ?
അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിൽ ഒരു ബോണ്ട് മാർക്കറ്റ് ശക്തമായിട്ട് വളരുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം വൃത്തികേടുകൾ കുറെ കുറയും.
അതെ അല്ലേ?
അതായത് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനായിട്ട് നിങ്ങൾ ആ ബാങ്കിലത്തെ ലോൺ സാങ്ഷൻ കമ്മിറ്റിയെ മാത്രം തൃപ്തിപ്പെടുത്തിയാൽ മതി, ഒരു ചെറിയ സംഘം ആൾക്കാരെ. ഇപ്പൊ നിങ്ങൾ ICICയിലെ ചന്ദ കോച്ചറിന് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാമല്ലോ. അപ്പൊ കോച്ചർ അടങ്ങുന്ന ഒരു കമ്മിറ്റിക്ക് അവർ സമ്മതിച്ചാൽ മതി. പക്ഷേ നിങ്ങൾ കാശ് സമാഹരിക്കുന്നത് ബോണ്ട് മാർക്കറ്റിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഈ ബോണ്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ കൂട്ടരും നിങ്ങളുടെ പ്രോജക്റ്റിനെ കുറിച്ച് അനാലിസിസ് നടത്തും,
ഓക്കെ
നിങ്ങളുടെ ബ്രോക്കറേജ് അനാലിസിസ് നടത്തും, മ്യൂച്വൽ ഫണ്ട് അനാലിസിസ് നടത്തും, പുറത്തുനിന്നുള്ള കാശ് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന പല ഇന്റർമീഡിയറ്റ് ഏജൻസികളുണ്ട്, അവരൊക്കെ അനാലിസിസ് നടത്തും. പ്രോജക്റ്റിന്റെ പുരോഗതിയെ കുറിച്ചിട്ട് സ്ഥിരമായിട്ടുള്ള തേർഡ് പാർട്ടി മോണിറ്ററിംഗ് ഉണ്ടാവും. അപ്പോൾ ഓവർസൈറ്റ് കൂടുതലാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഈ 1000 എന്നുള്ളത് വേണമെങ്കിൽ 1200 കൂടി ആക്കാൻ സാധിച്ചു തരും, 2000 കൂടി ആക്കി അത് കൂടില്ല.
പറ്റൂല, അത് തന്നെ.
അപ്പൊ അതും വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ക്ഷീണം അതിന് ഇങ്ങനെ വികസിതമായിട്ടുള്ള ഒരു ബോണ്ട് മാർക്കറ്റ് ഇല്ല എന്നുള്ളത്, അതും നമ്മളെ ജനാധിപത്യത്തെ തളച്ചിടാൻ സഹായിക്കുന്നുണ്ട്.
എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അരുണിന്റെ ഈ ലേഖനത്തിൽ ഒരു കടുപ്പിച്ചൊരു വാചകം ഉണ്ട്. ഇത്രമാത്രം ജാതി വരേണ്യതയും അസമത്വവും നിലനിൽക്കുന്ന ഇന്ത്യയുടെ DNA-യിൽ ജനാധിപത്യം ഉണ്ടെന്ന് കരുതുന്നത് പോലെ ഒരു പൊള്ളത്തരമാണ് ഇൻക്രിമെന്റൽ ആയിട്ട് കോർപ്പറേറ്റ് ഗവേണൻസിൽ ക്വാളിറ്റി ക്രമാൽ പരിഷ്കരിക്കപ്പെടാം എന്ന് കരുതുന്നത് എന്ന്. അപ്പോ ഇന്ത്യയുടെ DNA-യിൽ ജനാധിപത്യം മൂല്യം ഇല്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ടോ അരുൺ? നമ്മൾ ഇനി 7-8 മിനിറ്റ് കൂടി ഉള്ളൂ ഈ ചർച്ച.
തീർച്ചയായിട്ടും. അതിപ്പോ അന്ന് ഇത് കൂടുതൽ പറയാൻ കാരണം അന്ന് പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ DNA-യിൽ ജനാധിപത്യം ഉണ്ട്,
അതെ
അത് എത്ര ശുംഭദ്രമാണെന്ന് ഒന്ന് വിവക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇന്ത്യയില് ജാതിയാണ് ഇന്ത്യയിലെ DNA. ജാതി എന്ന് പറയുന്നാൽ അത് സ്ട്രാറ്റിഫൈഡ് ഇൻഇക്വാലിറ്റി, സ്ട്രക്ചറലായിട്ട് നമ്മുടെ സമൂഹം അൺഈക്വലാണ്. മറ്റ് മതങ്ങളിലുള്ള പോലെയുള്ള ഒരു ധർമ്മനീതി ഹിന്ദുമതത്തിലില്ലല്ലോ. അതായത് ഏറ്റവും ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് ഹീസ് അമോറൽ.
മോറൽ കോഡ്.
ക്രിസ്ത്യാനിറ്റിയിൽ മോസസിന് ദൈവം കൊടുത്തിട്ടുള്ള കമാൻഡ്മെന്റ്സ് ഉണ്ട്, നീ ഇത് ചെയ്യൂ ഇത് ചെയ്യരുത്. അപ്പൊ ഇന്നത് ശരി തെറ്റ് എന്ന് ദൈവം തന്നെ പറഞ്ഞു കൊടുത്തിട്ട്, അങ്ങനെ ഒരു ദൈവികമായിട്ടുള്ള ഒരു സാങ്ഷൻ അനുവാദമുള്ള ഒരു മോഡൽ കോഡ് ഹിന്ദുവിസത്തിൽ ഇല്ല. നിങ്ങളുടെ ജാതി അനുസരിച്ച് നിങ്ങൾ ജീവിച്ചു പോവുക, നിങ്ങളുടെ ജാതി അനുസരിച്ച് നിങ്ങളുടെ ധർമ്മം എന്താണോ അത് നിങ്ങൾ ചെയ്യൂ. അത് ചെയ്യുകയാണെങ്കിൽ സമൂഹം ധാർമ്മികമായിട്ട് മുന്നോട്ട് പോകും എന്നതാണ് ഹിന്ദു ക്രമം. ഇതാണ് നമ്മുടെ ഡി എൻ. അപ്പൊ അതുകൊണ്ടാണ് ഈ ജാതിക്ക് എന്തെങ്കിലും കേടുപറ്റിയാൽ ആകെ എല്ലാവരും പറഞ്ഞു പോകും. അപ്പൊ ഇത് മാറാതെ ശരിക്കും ജനാധിപത്യം ഉണ്ടാകാൻ സാധിക്കും. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും തുല്യരാണ് എന്നുള്ളത്. ഒരു വോട്ടിന് തുല്യ വിലയാണ് എല്ലാവർക്കും വേണ്ടത്. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. ഇങ്ങനെ സ്ഥിതി വരുന്നുണ്ടെങ്കിൽ ജാതിവ്യവസ്ഥ ഇതിന് പൂർണ്ണമായിട്ടും എതിരായിട്ടുള്ള സമ്പ്രദായം. അപ്പൊ ഇതിൽ നിന്ന് പുറത്തു വരാതെ ഇന്ത്യക്ക് ജനാധിപത്യമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുവരും പൊള്ളയായിട്ടുള്ള ഒരു വ്യാമോഹമാണ്. ഇലക്ഷൻ നടത്തിക്കൊണ്ടാലും നമുക്ക് ജനാധിപത്യം ആവുന്നു.
നമ്മുടെ ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഈ വേനൽക്കാലത്ത് ടൊമാറ്റോയുടെ വിലയുടെ വർദ്ധനവിനേക്കാൾ വലിയ വിലക്കയറ്റമാണ് നിയമസഭാ സാമാജികർക്ക് ചില ചില പ്രത്യേക സീസണിൽ ഉണ്ടാകുന്നതെന്ന് അരുണ ലേഖനത്തിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ചോദ്യം ഈ ഈ കോർപ്പറേറ്റ് ഫണ്ട് കറപ്റ്റ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ഫണ്ടിംഗ് ഒക്കെ കാരണം കോർപ്പറേറ്റുകൾ നമ്മുടെ നിയമസഭാ സാമാജികരുടെ വില നിശ്ചയിക്കുന്നുണ്ടോ?
കോർപ്പറേറ്റുകളെല്ലാം നിശ്ചയിക്കുന്നു. അവർ കൂടുതൽ പാസീവായിട്ടുള്ള റോളേ അവർക്കുണ്ട്. അവരെ നിർബന്ധിക്കുകയാണ്. ഇപ്പൊ പലതരത്തിലാണ് രാഷ്ട്രീയക്കാർ കാശുണ്ടാക്കുന്നത്. ഒന്ന്, എന്തെങ്കിലും അവർക്ക് സഹായം ചെയ്തിട്ട് അതിന് പ്രത്യുപകാരമായി. രണ്ടാമത്, ഒരു കാഴ്ച വെക്കുന്നത് പോലെ, നിങ്ങൾ ഒരാളെ കാണാൻ പോകുമ്പോൾ അയാളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി കാശ് കൊടുക്കുന്നത് പോലെ. മൂന്നാമത്, പ്രത്യുപകാരം എന്ന നിലയ്ക്ക് അല്ല, പിന്നുള്ളത് എക്സ്ട്രോഷനാണ്. നിങ്ങളിങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ പണി നിങ്ങൾ മുടക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദിയിൽ പറയാറുണ്ട്, നസ്രാന കാണുമ്പോൾ തന്നെ കൊടുക്കുന്ന കാഴ്ച, ശുക്രാന നന്ദി പറയാൻ വേണ്ടിയിട്ടുള്ള കൊടുക്കൽ, പിന്നെ ജബറാന ജബർദസ്തി ബൈ ഫോഴ്സ് അത്
അതെ
പിടിച്ചു വാങ്ങാം. അപ്പൊ ഇത് മൂന്ന് തരത്തിലും കാശ് വാങ്ങുന്നുണ്ട്. കുറേയൊക്കെ നടക്കുന്നത് സർക്കാരിന്റെ ബജറ്റിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾക്ക് പാലം കെട്ടാനുള്ള ബജറ്റ് 50 കോടിയാണെങ്കിൽ 10 കോടിയെങ്കിലും കറപ്ഷനായിട്ട് പോകും. അത് രാഷ്ട്രീയക്കാർക്കും അത് നടക്കുന്ന കോൺട്രാക്ടറും ഒരു വീഴ്ചയെടുത്തു. അപ്പൊ പലതരത്തിൽ നിങ്ങളിങ്ങനെ കാശുണ്ടാക്കുക. ഇതൊക്കെ രാഷ്ട്രീയം നടത്താൻ നല്ല ചെലവാണ്. അതിനുള്ള കാശ് കൊടുത്തേ പറ്റൂ. അപ്പൊ അത് ജനങ്ങൾ സ്വമേധയാ കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ ഇത്തരം രീതികളിൽ അത് പിടിച്ചു പോകാം.
ഇതിപ്പോ നമ്മളൊരു വലിയ ഇന്ത്യയുടെ ഭാവി ഭാഗധേയത്തിനെ തന്നെ നിർണയിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നമ്മൾ നിൽക്കുകയാണ്. 2024 ദേശീയ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ ഈ അരുൺ ഇപ്പോൾ പറഞ്ഞ ഈ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള മുന്നിൽ ഒരു വഴി കാണാത്ത രീതിയിലുള്ള ഈ കോർപ്പറേറ്റുകളും അതായത് കറപ്റ്റ് ആയിട്ടുള്ള മണി മേക്കിംഗ് പൊളിറ്റിക്കൽ പാർട്ടീസ് എങ്ങനെ നടത്തുന്നു എന്നുള്ളതും അതെങ്ങനെ ജനാധിപത്യത്തിനെ ബാധിക്കുന്നു എന്നുള്ളതുമാണ് പറയുന്നത്. ഉടനടി നമുക്കൊരു പോംവഴിയൊന്നും കാണുന്നില്ല എങ്കിൽ പോലും ഇന്ത്യൻ ജനാധിപത്യം ശക്തിപ്പെടുമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഫണ്ടിങ്ങിന്റെ കാര്യത്തിലും കൂടുതൽ സുതാര്യതയും സാധാരണ ജനങ്ങളുടെ കോൺട്രിബ്യൂഷനും കൂടും എന്ന് വിചാരിച്ച് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. താങ്ക് യു ഫോർ യുവർ ക്വാളിറ്റി ടൈം ആസ് ഓൾവേസ് യുവർ ക്വാളിറ്റി ടൈം ഫോർ ദിസ് പോഡ്കാസ്റ്റ്.
താങ്ക് യു ഗോപാലകൃഷ്ണൻ, സംസാരിക്കാൻ അവസരം തന്നതിന് നന്ദി. അല്ല, ഇത് പക്ഷേ ഇനിയും വേറെ ആൾക്കാരെ കൊണ്ടും ചെയ്യിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി നാളെ ചെയ്തു വിടരുത്.
അതെ അതെ
ഇത് രാഷ്ട്രീയക്കാരെ കൊണ്ട് ചെയ്യിക്കണം.
അതെ
വേറെ
ആ ഇതൊരു സീരീസ് പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് സത്യം അല്ലേ?
ആ വിഷയം പരിശോധിക്കേണ്ടതാണ്. ഇപ്പൊ
അതെ
അമേരിക്കയിൽ എങ്ങനെ റിഫോം നടന്നു,
അത്
എങ്ങനെ വന്നു,
തന്നെ അത് തന്നെ
അവിടെയൊക്കെ കണ്ടുപോകാൻ കാശ് വാങ്ങി ഉള്ള ശീലമാണ്.
അത്
അതുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഈ ഫണ്ടിങ് സുതാര്യമാകാൻ തുടങ്ങിയത്. അതിൻ്റെ ചരിത്രം എന്താണ്? അത് ചരിത്രകാരന്മാരെ കുറിച്ച് ചോദിക്കാം, പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റെ കുറിച്ച് ചോദിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയം.
അതെ അതെ
ചൈനീസ് കമ്പനിയായിട്ട് നമുക്ക് കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയണ്ടല്ലോ. ഏഹ്,
അതെ
ഒരു കാരണം ഇതാണ്,
അതെ
നിങ്ങളുടെ പ്രോജക്റ്റിന് ശരിക്കും 1,000 കോടിയേ ഉള്ളൂ എങ്കിൽ, പക്ഷെ ഞങ്ങൾ 4,000 കോടിയൊക്കെ കാണിക്കുന്നു. അപ്പൊ അത്രയും ലോൺ സർവീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വരുന്ന പലിശയും തുറച്ചടയ്ക്കാനുള്ള കാശും ഒക്കെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിൻ്റെ വിലയായിട്ട് വസൂലാക്കിയാൽ മാത്രമേ ഈ പ്രോജക്റ്റ് നടക്കൂ. അപ്പൊ ഇല്ലെങ്കിലോ, അത് 1,000 കോടി 1,000 കോടി നിന്ന് തന്നെയായിട്ട് കാണിക്കുകയാണെങ്കിലോ,
അതെ
പ്രോഡക്റ്റ് ബിക്കംസ് ഫാർ മോർ കോംപറ്റിറ്റീവ്.
ശരി.
ശരി.